ലോകത്തിന്റെ പല ഭാഗത്തുമുള്ളവർ ഞങ്ങളുടെ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ടെങ്കിലും കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമാണ് കൂടുതൽ വിദേശ ശ്രോതാക്കൾ എന്നാണ് തോന്നുന്നത്. കാരണം ഓരോ മാസവും വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്ന സന്ദർശകരെ നോക്കുമ്പോൾ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് പ്രദേശങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരാളിന്റെയും യു എ ഇയിൽ നിന്നുള്ള രണ്ടു പേരുടെയും അഭിപ്രായങ്ങളാണ് ഇന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുള്ള ആഷ്ലി ചെറിയാൻ, യു എ ഇയിലുള്ള നസീന ആനന്ദ്, ആൽബിൻ വർഗീസ് എന്നിവർ. ഓസ്ട്രേലിയൻ പരിപാടി ആയിട്ടും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ട് ഇത് പതിവായി കേൾക്കുന്നു എന്ന സംശയം തന്നെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അക്കാര്യം തന്നെ ആദ്യം അവരോട് ചോദിച്ചു. ഇതായിരുന്നു ആൽബിൻ വർഗീസിന്റെ മറുപടി.
ഇതിൽ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു മലയാളിത്വം തനിമ തങ്ങി നിൽക്കുന്ന ഒരു ചാനൽ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ യു എയിലോ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത നിലവിലുള്ള ഒരു മലയാള തനിമ ഈ ചാനലിൽ അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്നു. അതിന് സഹായിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും ആങ്കർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു. തുടർന്ന് മുന്നോട്ട് കേൾക്കുന്ന പല ലിങ്കുകളും ഫേസ്ബുക്കിൽ കൂടെ വന്ന ലിങ്കുകളിൽ നിന്നും മുന്നോട്ട് ഓൺലൈൻ എസ് ബി എസ് മലയാളത്തിൽ വരുന്ന ഫീഡ്ബാക്സിനെ പറ്റിയും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഹണ്ട് ചെയ്തത്. അപ്പോൾ കേരളം തനിമ തങ്ങി നിൽക്കുന്ന ഒരു ചാനൽ, ഒരു ഓൺലൈൻ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും ഒത്തിരി 100-ലധികം വ്യത്യസ്തമായ അപ്രോച്ച് ഈ ചാനൽ നൽകുന്നു. മലയാളിത്വം എന്തെന്നും മലയാളം നമ്മൾ നാട്ടിൽ സഭകളിൽ കാണുന്നത് പോലെ ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസ് നമ്മൾക്ക് കേൾക്കുവാനിടയായി. അതാണ് എന്നെ കൂടുതലായി എസ് ബി എസ് മലയാളം ആകർഷിച്ചത്.
സോഷ്യൽ മീഡിയയിലൂടെ എസ് ബി എസ് മലയാളത്തിലേക്ക് എത്തിയതാണ് നസീന ആനന്ദും.
ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇടവന്നത് എഫ് ബിയിൽ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വഴിയാണ്. ആദ്യം കേട്ടപ്പോൾ ഇത്രയും ഒരു മണിക്കൂർ പ്രോഗ്രാം എന്ന് കേട്ടപ്പോൾ ഒരു ഒരു ഇത്രയും ടൈം ഒരു ന്യൂസ് കേൾക്കണമെന്ന് തോന്നിയായിരുന്നു. പക്ഷെ കേട്ട് കേട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതായിട്ട് കണ്ടു. സോ ഇപ്പൊ ഞാൻ അത് ഒരു റെഗുലർ ശ്രോതാവാണ് ഈ പ്രോഗ്രാമിന്റെ.
കേരളത്തിലുള്ള ആഷ്ലി ചെറിയാനും സമാനമായ അഭിപ്രായം തന്നെയാണ്.
എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിലുണ്ട്. അവര് സജസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മലയാളത്തെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അവര് പറഞ്ഞ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ അത് കേൾക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ ലിങ്ക് ഉണ്ട്, വെബ്സൈറ്റ് വഴി അത് ഓഡിയോ അതിന് കേൾക്കാൻ പറ്റും എന്ന് അറിഞ്ഞതാണ് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിയതും കേൾക്കാൻ ആരംഭിച്ചതും.
അറിയാൻ താല്പര്യമുള്ള മറ്റൊരു കാര്യം, എന്തൊക്കെ തരത്തിലുള്ള പരിപാടികളായിരിക്കും ഇവർ സ്ഥിരമായി കേൾക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നതാണ്.
എസ്പെഷ്യലി കേരള സാഹിത്യത്തെ കുറിച്ചുള്ള എല്ലാ പരിപാടികളും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. കൂടാതെ ഇന്റലക്ച്വൽസ് ആൻഡ് പോയറ്റ്സ്, ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരുമായിട്ടുള്ള ഇന്റർവ്യൂസ്, കൂടാതെ മൂവി റിവ്യൂസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തത് ഇന്റർവ്യൂസും ആൻഡ് പ്രിപ്പയറിങ്ങിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാം. ഇറ്റ് വാസ് വെരി മച്ച് ഇൻഫോർമേറ്റീവ്. ഓസ്ട്രേലിയ ഇതിനെ കുറിച്ചിട്ടായിരുന്നെങ്കിൽ പോലും അത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് അത് ദുബായിലും ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് അത് ഷെയർ ചെയ്തായിരുന്നു.
ഞാൻ 2015 സ്റ്റാർട്ടിംഗ് മുതലാണ് മലയാളം റേഡിയോ റെഗുലറായി കേട്ടു തുടങ്ങിയത്. ക്രിക്കറ്റ് വേൾഡ് കപ്പിനോടനുബന്ധിച്ചാണ് ഞാൻ അത് കേട്ടു തുടങ്ങിയത്. ക്രിക്കറ്റിനെ വേൾഡ് കപ്പിനെ കുറിച്ച് മലയാളം റേഡിയോ ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കേട്ടിരുന്നു. അതിനുശേഷം എല്ലാ മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കേൾക്കാറുണ്ട്. ഫാദർ രവി ശർമ്മയുമായിട്ടുള്ള ഇന്റർവ്യൂ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഓസ്ട്രേലിയയിലെ മലയാളികളെ കുറിച്ചുള്ള ഇന്റർവ്യൂ, അങ്ങനെ പിന്നെ ഇങ്ങനെ സ്പോർട്സ്, അവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ പ്രോഗ്രാമുകളാണ് ശ്രദ്ധിക്കാറുള്ളത്.
ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കുറിച്ച് ഇവിടേക്ക് കുടിയേറിയെത്തുന്ന മലയാളികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് എസ് ബി എസ് റേഡിയോയിൽ 3 വർഷം മുൻപ് മലയാളം പ്രക്ഷേപണം തുടങ്ങിയതിന്റെ ലക്ഷ്യം. വിദേശത്തുള്ളവർക്ക് ഓസ്ട്രേലിയയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ ഈ പരിപാടികൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാകും?
ഞാൻ യു എയിൽ നിന്നാണ് ഒരു 12 വർഷത്തെ പ്രവാസ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ വന്നപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൂടെ ജോലി ചെയ്ത സഹപാഠികളിൽ ഒരാള് ഒരു ഓസ്ട്രേലിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയയെ പറ്റി കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ജോലിക്ക് വേണ്ടി ജീവിക്കുക എന്നതിലുപരി ജീവിതത്തിന് വേണ്ടി ജീവിക്കുക എന്നൊരു തീമാണ് നമ്മൾ ആദ്യമേ മുന്നിൽ മനസ്സിലാക്കിയത്. തുടർന്ന് ഞാനിപ്പോൾ ഈ ചാനലിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം, രണ്ട് 10-11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ പറ്റി അറിയാനിടയായത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൂടുതലായി മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ട സാങ്കല്പികമായ ഒരു രാജ്യമല്ല, കൂടുതൽ ലാളിത്യവും സമ്പൽ സമൃദ്ധിയുടെയും പരസ്പരം കരുതുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് ആണ് എൻ്റെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കാം, ബട്ട് എനിക്ക് അങ്ങനെയാണ് കൂടുതലായിട്ട് അതിൽ തോന്നിയത്. മുമ്പുള്ള ധാരണകളിൽ ഒന്ന്, ഓസ്ട്രേലിയ വളരെ അധികം റേസിസം ഉണ്ടെന്നും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് റേസിസം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ നമ്മൾ കൂടുതലും മലയാളത്തെ പറ്റി കൂടുതലും നമ്മൾ കേൾക്കുമ്പോൾ ഒരു വലിയൊരു മലയാള കൂട്ടായ്മ ഇതിന്റെ പുറകിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഓസ്ട്രേലിയയെ പറ്റി കൂടുതൽ ആർട്ടിക്കിൾസ് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്നും ഓസ്ട്രേലിയ വിസ തട്ടിപ്പുകൾ എന്തൊക്കെ നടക്കുന്നുവെന്നും കേരളത്തിൽ നിന്നും പല കുട്ടികളുടെ പ്രശ്നങ്ങൾ, പല രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ നേടുന്നുവെന്നും ഉള്ളതിനെ പറ്റിയുള്ള പല ആർട്ടിക്കിൾസും എനിക്ക് വായിക്കുവാനിടയായി, കൂടുതൽ കേൾക്കുവാനിടയായി. അപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുവാൻ ഈ ആർട്ടിക്കിൾസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്.
നേരത്തെ എന്റെ ധാരണ ഓസ്ട്രേലിയ ഏഷ്യൻസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കൺട്രി ആണെന്നായിരുന്നു. പക്ഷേ അത് എന്റെ ആ ധാരണകളെന്നും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫ്രണ്ട്സ് അവിടെ ചെന്ന് അവര് പറയുമ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് എസ് ബി എസ് മലയാളത്തിൽ നിന്ന് അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മനസ്സിലായി. ഇന്ത്യൻസിനോടും മലയാളീസിനോടും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഓസ്ട്രേലിയൻ സിറ്റിസൻസ് പെരുമാറുന്നതെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഞാൻ ഇന്ത്യയിലായിരിക്കുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വംശീയ അധിക്ഷേപം നടക്കുന്നു സ്റ്റുഡൻസിനെതിരായി. അതെല്ലാം കേൾക്കുമ്പോൾ ഓസ്ട്രേലിയയെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഓക്കെ, നമ്മൾ മലയാളികൾക്ക് അവിടെ പോയി ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ അവിടെ ജീവിക്കാം മനുഷ്യര് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം കേട്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് മലയാളികളുടെ അച്ചീവ്മെന്റ്സ് നിങ്ങൾ പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അവിടെ മലയാളികളെ, ഐ മീൻ ഇന്ത്യൻസിനെ, എക്സ്പാറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാവരുടെ അച്ചീവ്മെന്റ്സ്. പല പ്രോഗ്രാമുകളും ഒരുപാട് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഓസ്ട്രേലിയയെ കുറിച്ച് മനസ്സിലാക്കാനും. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ വംശീയ അധിക്ഷേപം മാത്രം അങ്ങനെ ഒരുപാട് മീഡിയാസ് കാണിക്കുന്നതല്ലാതെ നല്ലൊരു ലൈഫ് കിട്ടാനുള്ള സാഹചര്യമുള്ളൊരു രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പലപ്പോഴും ഈ പരിപാടികൾ കേട്ട ശേഷം ജീവിക്കുന്ന നാടിനെയും ഓസ്ട്രേലിയയും താരതമ്യം ചെയ്തു നോക്കാറുണ്ടെന്നും ഇവർ പറയുന്നു.
ഒരു പ്രോഗ്രാം കേട്ടപ്പോ ഓബിയസ്ലി തോന്നിപ്പോയ ഒരു കാര്യമുണ്ട്. ഒരു ഐ ടി പ്രൊഫഷണൽ ഫ്രം ബാംഗ്ലൂർ കൊലപാതകം, അത് ഞാൻ പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയനാണ്, യു എയിൽ ആയിരുന്നെങ്കിൽ അങ്ങനെ നടക്കില്ലായിരുന്നെന്ന് ഞാൻ കരുതിപ്പോയ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്.
എന്തായാലും 3rd anniversary ദിനത്തിൽ എസ് ബി എസ് മലയാളത്തെ കുറിച്ച് ഓസ്ട്രേലിയക്ക് പുറത്തുള്ള 3 പേരുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. യു എ ഇയിലുള്ള ആൽബിൻ വർഗീസ്, നസീന ആനന്ദ്, കേരളത്തിലുള്ള ആഷ്ലി ചെറിയാൻ എന്നിവരായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്.